إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. സഹോദരങ്ങളെ, അല്ലാഹു തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും അനുസരിച്ചും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു മനുഷ്യന് മുമ്പിൽ, ഒരു മുഅ്മിനു മുമ്പിൽ ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു പരീക്ഷണമാണ് അല്ലാഹു തആല അവന് ശത്രുവായി സൃഷ്ടിച്ചിട്ടുള്ള ഇബ്ലീസ്, ഷെയ്ത്താൻ എന്നുള്ളത്. നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. നമ്മുടെ ശത്രുക്കളെ കുറിച്ച് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഹാരിജിയായിട്ടുള്ള, നമ്മുടെ പുറത്തുള്ള സ്വന്തം നഫ്സ് ഉൾപ്പെടുത്താതിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പിശാജാണ്. ആ പിശാജിന്റെ ശത്രുതയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവും മുബീൻ. തീർച്ചയായും ശൈത്താൻ മനുഷ്യന് വ്യക്തമായ ശത്രുവാകുന്നു. അവന്റെ ശത്രുതയിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള ശത്രുക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചതാകാം. അവരുടെ ശത്രുതയിൽ ഒരു സംശയത്തിന് വകയുണ്ട്. പക്ഷേ ഷെയ്ത്താൻ മനുഷ്യന്റെ ശത്രുവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷെയ്ത്താന്റെ ശത്രുതക്കുള്ള കാരണം എന്താണ് എന്ന് നിങ്ങളൊക്കെ അറിയുന്നതാണ്. അള്ളാഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാമിന് അഭിവാദ്യ രൂപത്തിൽ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കുകയും ഉണ്ടായി. ആ കൽപ്പന ധിക്കരിച്ച ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ സംഭവത്തോടുകൂടിയാണ് ഷെയ്ത്താൻ മനുഷ്യന്റെ ശത്രുവാകുന്നത്. ആദം നബി അലൈഹി ഇസ്ലാം തന്റെ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി സ്വർഗത്തിനർഹനായി. ഷെയ്ത്താൻ തന്റെ തെറ്റിൽ ഉറച്ചു നിന്ന് കിബ്ര കാണിച്ച് നരകത്തിലാകും എന്നുറപ്പുകിട്ടി. അന്നു മുതൽ ആദം അലൈഹിസ്സലാം എന്ന തന്റെ ശത്രു അവന്റെ സന്തതി പരമ്പരയെ മുഴുവൻ ഞാൻ പിഴപ്പിക്കും, എന്റെ കൂടെ നരകത്തിലെത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തവനാണ് ഇബ്ലീസ്. അല്ലാഹു തആല ഈ സംഭവം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനി, ഷെയ്ത്താൻ പറയുകയാണ്, അല്ലാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ, ലഅഖുദന്ന ലഹും സിറാതുകൽ മുസ്തഖീം, നിന്റെ സ്വർഗത്തിലേക്കുള്ള നേരായ പാത, സിറാതുൽ മുസ്തഖീം, അതിനു മുമ്പിൽ ഞാൻ വന്ന് ഇരിക്കുക തന്നെ ചെയ്യും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم, എന്നിട്ട് ഈ നേരായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും അവരെ പിഴപ്പിക്കാൻ ഞാൻ അവരെ സമീപിച്ചുകൊണ്ടേയിരിക്കും. ولا تجد أكثرهم شاكرين, മനുഷ്യവർഗത്തിൽ ആദമിന്റെ സന്താനങ്ങളിൽ അധിക പേരും നന്ദി കെട്ടവരായിരിക്കും, അധിക പേരും എന്നെ പിന്തുടരും എന്ന് ശൈത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്ത് തന്റെ ശത്രുത പ്രഖ്യാപിച്ച് മനുഷ്യവർഗത്തെ ഒന്നടങ്കം പിഴപ്പിച്ച് നരകത്തിലെത്തിക്കാനുള്ള പ്രതിജ്ഞ ചെയ്ത് പുറത്തു വന്നവനാണ് ശൈത്താൻ. ഈ ശൈത്താന്റെ പദ്ധതി, അവന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യനെ അവൻ പിഴപ്പിക്കുന്നത് ഏതൊക്കെ കാര്യത്തിലാണ്? എല്ലാ നിലക്കും മനുഷ്യനെ പിഴപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്തവനാണ് ശൈത്താൻ. അതവന്റെ അഖീദയിൽ തുടങ്ങി ശുദ്ധമായ തൗഹീദ് അതിൽ നിന്ന് പിഴപ്പിക്കാൻ ശ്രമിക്കും. അവിടെ തുടങ്ങി മനുഷ്യന്റെ ഇബാദത്തുകളിലും അവന്റെ ഭക്ഷണവും താമസവും അടക്കമുള്ള ദിനചര്യകളിലും എല്ലാ കാര്യങ്ങളിലും ശൈത്താൻ അവന്റെ പങ്കുപറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കലാണ്, ശുദ്ധമായ അഖീദയിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് നമ്മെ പിഴപ്പിക്കലാണ് ശൈത്താന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അല്ലാഹു തആല ഇക്കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്ലീസ്, നേരം വെളുത്താൽ ഇബ്ലീസ് ചെയ്യുന്ന പണി എന്താണ്? ബസ്സ ജുനൂദഹു, തന്റെ സൈന്യത്തെ അവൻ പറഞ്ഞേക്കും, മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി തന്റെ അനുയായികളെ ഭൂമിയിലേക്ക് അഴിച്ചുവിടും. ഫയഖൂൽ, അവരോട് അവൻ പറയുന്നത്, മൻ അദല്ല അൽയൗമ മുസ്ലിമൻ അൽബസ്തുഹു താജ്, ഇന്നാരാണോ ഒരു മുസ്ലിമിനെ പിഴപ്പിക്കുന്നത്, കാഫറാക്കുന്നത്, അവന് ഞാൻ കിരീടമണിയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ അനുയായികൾ പറഞ്ഞേക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു ഖുദ്സിയായ ഒരു ഹദീസിൽ, ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, എന്റെ അടിമകളെ മുഴുവൻ മുവഹ്ഹിദീങ്ങളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതം, അവന്റെ ജന്മവാസന ഏകനായ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അല്ലാഹു മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനുശേഷം ശൈത്താൻമാര് വന്ന് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ്. വഹറമത് അലൈഹിമാ അഹലൽതുലഹും വഅമറതുഹും അയുശ്രികുമാലം ഉനസിൽ ബിഹി സുൽത്താന. അങ്ങനെ ശൈത്താൻമാർ അല്ലാഹു ഹറാമാക്കാത്ത പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ ഹറാമാക്കാൻ മനുഷ്യരോട് കൽപ്പിക്കും. അതുപോലെ തന്നെ അള്ളാഹുൽ പങ്കു ചേർക്കാൻ, ശിർക്ക് ചെയ്യാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, മറ്റു സൃഷ്ടികളെ ആരാധിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും. അപ്പൊ ഇതാണ് ശൈത്താന്റെ ഒന്നാമത്തെ ലക്ഷ്യം, മനുഷ്യനെ ശുദ്ധമായ അഖീദയിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തെറ്റിക്കുക. അതുകൊണ്ട് നമ്മുടെ അഖീദ നമ്മൾ പരിശോധിക്കണം. അതിൽ നിന്ന് ആ അഖീദയിലുള്ള അടിയുറച്ച വിശ്വാസം, യഖീൻ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സദാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ശൈത്താന്റെ രണ്ടാമത്തെ തന്ത്രം, അഖീദ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രധാനം നമ്മുടെ ആരാധനാ കർമ്മങ്ങളാണ്, ഇബാദത്തുകളാണ്. ആ ഇബാദത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ കൈകടത്താൻ പിശാചി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണല്ലോ. നമസ്കാരത്തിന്റെ തുടക്കം തഹാറത്താണ്, ശുദ്ധിയാണ്. ആ ശുദ്ധിയുടെ കാര്യത്തിൽ വസ്വാസ് ഉണ്ടാക്കാൻ പിശാചി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒഴുവെടുത്താലും തീരാതെ സംശയം കൊണ്ട് അങ്ങനെ കുറെ സമയം കളയുന്ന ആളുകളെ കാണാം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിച്ചാൽ വസ്വാസ് തീരാത്ത, സംശയം തീരാത്ത ആളുകളുണ്ട്. അത് പിശാചുണ്ടാക്കുന്ന വസ്വാസാണ്. നമസ്കാരം അവർക്കൊരു ഭാരമാക്കി മാറ്റാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാ അഹദകുമു ശൈത്താൻ, ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നാൽ, ഫഖാല ഇന്നക ഖദ് അഹദത്ത്, നിന്റെ വുളു മുറിഞ്ഞിട്ടുണ്ട്, വുളു നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെറുതെ ഇങ്ങനെ തോന്നിപ്പിക്കുക, ഒരു ഉറപ്പില്ല, അങ്ങനെ ശക്കുണ്ടാക്കുകയാണ്, സംശയമുണ്ടാക്കുകയാണെങ്കിൽ, ഫല്യഖുൽ കദബ്ത, നീ കളവാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിന്ത അവഗണിക്കട്ടെ, അങ്ങനെ താൻ ശുദ്ധിയിലാണ് എന്ന അടിസ്ഥാനത്തിൽ അവൻ മുന്നോട്ട് പോകട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പടി, നമസ്കാരത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും പിശാചി മനുഷ്യനെ വിടുകയില്ല. നമസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും തന്റെ റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. സ്വലാ എന്നുള്ള വാക്ക് സിലത്തുൻ എന്ന വാക്കുമായി ബന്ധമുണ്ട്. അറബിയിൽ സിലത്തുൻ എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം എന്നാണ്. കുടുംബബന്ധം ചേർക്കുന്നതിന് സിലത്തുൽ അർഹാം എന്നാണല്ലോ പറയുക. റബ്ബുമായി അടിമയുടെ ബന്ധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ ഭംഗി, നമസ്കാരത്തിന്റെ ആത്മാവ് അതിൽ ഖുശൂ ആണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെ നമസ്കരിക്കുക, അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നമസ്കരിക്കുക. ഈ ഖുശൂ എന്ന് പറയുന്ന വലിയ പദവി അത് നഷ്ടപ്പെടുത്താൻ, ആ ആസ്വാദനം തടയാൻ പിശാചി ശ്രമിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇൻ അഹദക്കും ഇദാ ഖാമ യുസല്ലി ജാഅഹു ശൈത്താനു ഫലബസ അലൈഹി, നിങ്ങൾ നമസ്കരിക്കാൻ നിന്നാൽ ശൈത്താൻ വന്ന് അവന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ ഖുശൂഇൽ നിന്ന്, ഉന്നതമായ ആ മനസ്സാന്നിധ്യത്തിൽ നിന്ന് അവനെ പിടിച്ച് താത്തി താത്തി അവസാനം എത്ര വരെ എത്തും? ഹത്താ ലാ യദ്രീകം സല്ല, എത്ര വക്കത്ത് നമസ്കരിച്ചു എന്ന ബോധമില്ലാത്ത അവസ്ഥ, അതുപോലും അറിയാത്ത അവസ്ഥയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാൻ പരമാവധി പരിശ്രമിക്കുക. ശൈത്താൻ വന്ന് തന്നെ ശല്യപ്പെടുത്തി ശ്രദ്ധ തെറ്റിക്കും എന്ന മുൻധാരണയോടുകൂടി ഒരുങ്ങി നിന്നുകൊണ്ട് നമസ്കരിക്കുക. നമസ്കാരത്തിലെ ദുആ ദിക്റുകളുടെ അർത്ഥം പഠിച്ച് ബോധത്തോടെ നമസ്കരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരത്തിലെ സൊഫിന്റെ കാര്യം, ഇപ്പോൾ നമുക്ക് സൊഫ് അടുപ്പിച്ച് നിൽക്കാനുള്ള സാഹചര്യമില്ല, പക്ഷേ പരമാവധി നേരെയാക്കി നിൽക്കാനെങ്കിലും നമുക്ക് സാധിക്കും, മടമ്പുകൾ ഒരേ നിരയിലാക്കാനെങ്കിലും നമുക്ക് സാധിക്കും. അതുപോലെ കഴിയുന്ന സമയത്തൊക്കെ സൊഫ് നേരെയാക്കിക്കൊണ്ട് വിടവില്ലാതെ നമസ്കരിക്കാൻ ശ്രമിക്കുകയും ഉറപ്പുവരുത്തുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുദ്ദുൽ ഖലൽ, നിങ്ങൾ സൊഫിനിടയിലുള്ള വിടവുകൾ തീർക്കുക, ഫഇന്ന ശൈത്താന യദ്ഖുലു ബൈനക്കും, അങ്ങനെ വിടവ് തീർത്തില്ലെങ്കിൽ ശൈത്താൻ അതിന്റെ ഇടയിൽ കയറി നിൽക്കും. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഇത് നമ്മൾ സത്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തകരാറിലാകും. ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തു വേണം? സൊഫിനിടയിൽ വിടവില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൽ നമുക്ക് വിഷമമെങ്കിലും വേണം. ചില ആളുകൾ ഒരു സൗകര്യമായി കാണുകയാണ്, ഇപ്പൊ ആരെയും തൊടാതെ സ്വൈരമായി നമസ്കരിക്കാമല്ലോ, അങ്ങനെ ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഈമാന്റെ കാര്യം അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും ഗൌരവത്തോടെ, പിശാജ് നമ്മുടെ നമസ്കാരം കുഴപ്പത്തിലാക്കാൻ സ്വീകരിക്കുന്ന ഒരു മാർഗമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സൊഫിനിടയിൽ കയറി നിൽക്കുക എന്നുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ പിശാജ് പങ്കെടുക്കും എന്ന് അല്ലാഹു തആല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം അല്ലാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് നന്ദിയോടുകൂടി കഴിക്കുന്നില്ലെങ്കിൽ അതിൽ പിശാജ് വന്ന് കൈയിടും, പിശാജിന്റെ അംശം അവൻ കൊണ്ടുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സഖത മിൻ അഹദികുമുൽ ലുഖ്മതു ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഉരുള താഴെ വീണാൽ അതെടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള മാലിന്യങ്ങൾ അവൻ തുടച്ചു നീക്കട്ടെ. എന്നിട്ട് ആ വീണ ഉരുള അവൻ കഴിച്ചുകൊള്ളട്ടെ. ഇത് റബ്ബിന്റെ നിഅമത്തിനോടുള്ള നന്ദിയാണ്. നന്ദി കെട്ടവർക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ എടുത്തു നീക്കും, അവരെ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ശിക്ഷിക്കും. വഇതഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇന്ന റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നന്ദി കാണിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു നൽകാമെന്ന്, നിഷേധിക്കുന്നവർക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശീലിക്കണം, നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം. ഭക്ഷണം കുറെ ഉണ്ട് എന്ന് കരുതി തോന്നിയതുപോലെ പാഴാക്കുക എന്നുള്ളത് ഒരു മുമ്പിന് യോജിച്ചതല്ല. ആ മാലിന്യം തുടച്ചു നീക്കി അത് കഴിക്കണം. എന്നിട്ട് പറഞ്ഞു, വലാ യദഅഹാ ലിശ്ശൈത്താൻ, ശൈത്താന് ആ ഉരുള വിട്ടുകൊടുക്കരുത്. അപ്പോൾ അതെടുത്ത് കഴിച്ചില്ലെങ്കിൽ ശൈത്താനായിരിക്കും അത് കഴിക്കുക. അതുപോലെ ഭാര്യാഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധം, ആ സമയത്ത് പിശാജ് അവിടെ ഹാജരാകും എന്ന് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് മോശമാണ് ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ മൂന്നാമതായി ശൈത്താൻ, എത്രയും ഏറ്റവും വൃത്തികെട്ട മഖ്ലൂഖ്, അവനവിടെ വന്ന് നിൽക്കും എന്നാണ്. എന്നിട്ട് ആ സമയത്ത് പഠിപ്പിച്ച വിക്ര് അത് മറന്നുപോകാൻ അവൻ മനുഷ്യനെ പ്രേരിപ്പിക്കും, മറ്റെന്തെങ്കിലും ചിന്തിപ്പിച്ച് ആ ദിക്ർ മറപ്പിച്ചു കളയും. കാരണം എന്താണ്, അവർക്ക് ആ ബന്ധത്തിലൂടെ ഒരു കുട്ടിയുണ്ടായാൽ, ഒരു സന്താനമുണ്ടായാൽ, സ്വാലിഹായ ഒരു മുഅ്മിനായി മുവഹ്ഹിദായി ആ കുട്ടി ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോവുക എന്നുള്ളത് ശൈത്താന് സഹിക്കുന്ന കാര്യമല്ല. കാരണം ശൈത്താന്റെ പ്രതിജ്ഞ നമുക്കറിയാവുന്നതാണ്, മനുഷ്യവർഗത്തെ മുഴുവൻ പിഴപ്പിക്കാനാണ് അവന്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ അന്ന അഹദകും ഇദാ അതാ അഹ്ലഹു, ആരെങ്കിലും തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഖാല ബിസ്മില്ലാ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമ വലദുൻ ഫിദാലിക്, അങ്ങനെ ആ ഒരു ശാരീരിക ബന്ധത്തിലൂടെ ഒരു സന്താനമുണ്ടായാൽ, ലം യദുർറഹു ശൈത്താനുൻ അബദ, ഒരിക്കലും ശൈത്താൻ അവനെ ആ കുട്ടിയെ പിടികൂടുകയില്ല, ആ ശൈത്താനെ അവനെ പിഴപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ വിക്ര് അത് മറപ്പിക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി താമസിക്കാൻ പിശാജ് ശ്രമിക്കും, മുസ്ലിങ്ങളുടെ വീടുകളിൽ കയറി പാർക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ കാണാം. ഒരാൾ വീട്ടിൽ കയറുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിക്ര് ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാ, അതുപോലെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിച്ചാൽ ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയും, ലാ മബീത ലക്കും, നിങ്ങൾക്കിന്ന് താമസിക്കാൻ സ്ഥലമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ശൈത്താൻ കൂട്ടാളികളോട് പറയും, ലാ അശാ ലക്കും, ഇന്ന് നിങ്ങൾക്ക് രാത്രി ഭക്ഷണമില്ല എന്ന് പറയും. ഇത് പറഞ്ഞിട്ടില്ലെങ്കിലോ ശൈത്താൻ സന്തോഷത്തോടെ അവിടെ താമസിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. രാത്രി ആയാൽ പിശാചുക്കൾ ഭൂമിയിൽ പരക്കും, അവരുടെ പ്രവൃത്തി, അവരുടെ ജോലികൾ കൂടുതൽ അവർ ചെയ്യുക രാത്രി സമയത്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതും, വൈകുന്നേരമായാൽ മഗ്രിബിന്റെ സമയമായാൽ, ഫഖുഫു സിബിയാനക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, ചെറിയ കുട്ടികളെ, ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിൽ അടച്ചിടുക, അവരെ പുറത്തു വിടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. ഫഇന്ന ശയാതീന തൻതശിറു ഹൈന ഇദിൻ, കാരണം പിശാചികൾ ഭൂമിയിൽ പരക്കുന്ന സമയമാണത്. അപ്പൊ നമ്മൾ കുട്ടികളെ വീട്ടിൽ വാതിലടിച്ച് അകത്തിരുത്തുക, ആ സമയമാകുമ്പോൾ പിശാചുക്കൾ അവരെ പിടികൂടുന്ന സമയമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സഹീഹായ ഹദീസുകളാണ്. ഇതിലൊരു നിലക്കുമുള്ള സംശയം, ഷക്ക് നമുക്ക് യോജിച്ചതല്ല. ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള വലിയ നിഅമത്താണ് ഉറക്കമെന്ന് പറയുന്നത്. ആ ഉറക്കത്തിൽ മനുഷ്യനെ പിടിക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ശൈത്താൻ അവന്റെ അടുത്ത് വന്ന് പറയും, അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്, നീ ദീർഘമായി ഉറങ്ങിക്കൊള്ളുക, നിനക്കിതാ വിശാലമായ സമയമുണ്ട്, കുറെ സമയമുണ്ട്, ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്തിൽ കെട്ടിടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് അല്ലാഹുവിനെ ദിക്ര് ചെയ്യുകയും അല്ലാഹുവിനെ ഓർക്കുകയും ഉള്ളുവെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ ആ കെട്ടുകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇനി അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാതെ ഫജറിന്റെ സമയം കഴിഞ്ഞു പോയാൽ, ഫജർ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിശാജ് സന്തോഷിക്കും. പിശാജ് ഈ കിടന്നുറങ്ങിയവനെ പുച്ഛിച്ചുകൊണ്ട് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കും. തന്റെ ശത്രുവിന്റെ പേരക്കുട്ടി ഇതാ തന്റെ കെണിയിൽപ്പെട്ട് കിടക്കുന്നു എന്ന സന്തോഷത്തിൽ പിശാജ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സുബ്ഹി വരെ അവൻ ഉറങ്ങി, സുബ്ഹി കഴിയുന്നത് വരെ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ദാ കറജുലുൻ ബാല ശൈത്താനു ഫി ഉദ്നിഹി, പിശാജ് ചെവിയിൽ മൂത്രമൊഴിച്ചവനാണ് അവൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉറക്കത്തിനിടയിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണിക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറുഇയ മിൻ അല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വൽ ഹുൽമു മിന ശൈത്താൻ, പേടിപ്പിക്കുന്ന അതുപോലെ ചീത്ത സ്വപ്നങ്ങൾ അല്ലാഹുവിൽ ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം മനുഷ്യന്റെ ജീവിതത്തിന്റെ നാനാവിധ മേഖലകളിലും അവനെ വഴിതെറ്റിക്കാനും അവനെ വിഷമിപ്പിക്കാനും അവന്റെ ഇബാദത്തുകൾ ദുർബലമാക്കാനും അവന്റെ മനസ്സ് വേദനിപ്പിക്കാനും അങ്ങനെ അവന്റെ ഈമാൻ നശിപ്പിക്കാനും പിശാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനവൻ സ്വീകരിക്കുന്ന മറ്റൊരു മാർഗമാണ് പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത്. കാരണം മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സ്നേഹം, അതുപോലെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം, അത് സമൂഹത്തിന്റെ കെട്ടുറപ്പാണ്. അത് നാട്ടിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉയർന്നു നിൽക്കാനുള്ള കാരണമാകും. ഹക്കിലേക്കുള്ള ദഅവത്തും അതുപോലെ തന്നെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒക്കെ സമൂഹത്തിൽ ബലപ്പെടാൻ അത് കാരണമാകും. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സ്നേഹം അതില്ലാതാക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന ഖദ് ആയിസ അൻ യഅബ്ദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്, ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ആരെങ്കിലും ആരാധിക്കുമെന്ന് പിശാജിന് ഇനി പ്രതീക്ഷയില്ല. ശിർക്ക് വ്യാപകമായി ഇങ്ങോട്ട് വരും എന്ന് പിശാജിന് പ്രതീക്ഷിക്കുന്നില്ല. വലാഖിൻ ും പക്ഷെ പിശാജിന്റെ അടുത്ത പദ്ധതി ഇവിടെയുള്ള ആളുകൾ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. അപ്പൊ തൗഹീദ് ഒരു സമൂഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾ മുഅ്ഹിദീങ്ങളായി കഴിഞ്ഞാൽ, പിന്നെ ശൈത്താന്റെ അടുത്ത പദ്ധതി അവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരിക്കും. സഹോദരങ്ങളെ, പിശാജും നമ്മളും തമ്മിലുള്ള ശത്രുത അത് വളരെ പഴക്കമുള്ളതാണ്. നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് തുടങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ പിശാജ് അവനെ സ്പർശിക്കും. അങ്ങനെ അവനെ തോണ്ടിക്കൊണ്ട് അവന്റെ ശരീരത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് പിശാജ് അവനെ കരയിപ്പിക്കും. അപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികൾ കരയുന്നത് പിശാജിന്റെ സ്പർശനമേറ്റിട്ടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവന്റെ ശത്രുദേവൻ പ്രഖ്യാപിക്കുകയാണ്, അവന്റെ ഉപദ്രവത്തിന്റെ തുടക്കമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹിയായ സഹീഹായ ഹദീസാണ്. അപ്പൊ പിശാജിന്റെ ശത്രുത അന്നു മുതൽ തുടങ്ങുന്നതാണ്. ഇനിയോ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെയുണ്ടാകും ഒരു പിശാജ്. ഷെയ്ത്താന്റെ ഇബ്ലീസിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഓരോ മനുഷ്യന്റെയും കൂടെ അവനെ പിഴപ്പിക്കാനായിട്ടുണ്ട്. വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഊഖില ബിഹി ഖരീനുഹു മിനൽ ജിൻ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ജിന്നിൽപ്പെട്ട, ഷെയ്ത്താനിൽപ്പെട്ട ഒരു ഖരീനുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ഖരീൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? പരീക്ഷണമാണ്. ഈ ബോധത്തോടുകൂടി എന്റെ കൂടെ എന്നെ ബാത്തിലേക്ക്, തിന്മകളിലേക്ക്, മാസിയത്തുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരുത്തൻ സദാ നടക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായാൽ ഒരു മനുഷ്യൻ സൂക്ഷിക്കും, കരുതലോടെ ജീവിക്കും, ഗഫ്ലത്തിൽ നിന്ന്, അശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അവസാനം മരണം വരെ, നമ്മുടെ റൂഹ് പിരിയുന്ന ആ നിമിഷം വരെ ശൈത്താന്റെ ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായി ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, അഊദു ബിക അൻ യതഹബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്, മരിക്കുന്ന നിമിഷം പിശാജ് എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചിട്ടുണ്ട്. മരിക്കുന്ന നിമിഷം വരെ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും, കുഫറിലാക്കിക്കൊണ്ട് നമ്മെ മരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു മുഅ്മിൻ ഓരോ നിമിഷവും തന്റെ ശ്വാസം നിൽക്കുന്നതുവരെ, വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, മരണമെത്തുന്നതുവരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, അശ്രദ്ധയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കും, കരുതലോടെ ജീവിക്കും ഈ ബോധമുണ്ടായാൽ. ഇനി പിശാജിന്റെ മാർഗങ്ങൾ എന്താണ്? നമ്മെ വഴിപിഴപ്പിക്കാൻ പിശാജ് സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളെക്കുറിച്ച് അള്ളാഹുവും അവന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശൈത്താന്റെ ഏറ്റവും വലിയ തന്ത്രം പാപങ്ങളെ അലങ്കരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. തെറ്റായ കാര്യങ്ങളെ അതിന്റെ ഗൌരവം കുറച്ച് അത് ഭംഗിയാക്കി തോന്നിപ്പിക്കും. മുശ്രിക്കീങ്ങളോട് പിശാജ് സ്വീകരിച്ച തന്ത്രത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് അവരുടെ പ്രവൃത്തികൾ ശൈത്താൻ ഭംഗിയായി തോന്നിപ്പിച്ചു. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്, അവരോടവൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ തോൽപ്പിക്കാൻ ആരുമില്ല, അള്ളാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഈ വലിയ കുറ്റകൃത്യം ചെയ്യാൻ പുറപ്പെടുന്നവരോട് പറഞ്ഞത് അവരുടെ പ്രവൃത്തി വളരെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗം അത് തെളിയിക്കാനാണ്, അതിനെ വിജയിപ്പിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രവൃത്തി ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. വഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, സഹായിയായി ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരെ ഇളക്കി വിടുകയായിരുന്നു ശൈത്താൻ ചെയ്തത്. ഇങ്ങനെ വലിയ വലിയ പാപങ്ങൾ ഭംഗിയാക്കി പിശാജ് ചിത്രീകരിക്കും. അതുപോലെ തന്നെ പിശാജിന്റെ മറ്റൊരു തന്ത്രമാണ് പാപങ്ങൾക്ക് നല്ല നല്ല പേരിട്ട് കൊടുക്കും. ഭംഗിയാക്കി കാണിക്കാൻ വേണ്ടി നല്ല പേരിട്ട് പാപങ്ങളെ അവതരിപ്പിക്കും. ഈ തന്ത്രമാണ് നമ്മുടെ പിതാവായ ആദം അലൈഹി സ്വലാമിനോട് ശൈത്താൻ പറ്റിയത്. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഹൽ അദുല്ലു കാലാ ശജറത്തുൽ ഖുൽദ്, ശൈത്താന്റെ വാക്കുകൾ, ഹൽ അദുല്ലു കാലാ ശജറത്തുൽ ഖുൽദ്, ശാശ്വതമായി സ്വർഗത്തിൽ കഴിയാൻ സഹായിക്കുന്ന അതിന് കാരണമാകുന്ന ഒരു മരം, അതിനെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. വമുൽക്കില്ലാ യബ്ല, ഒരിക്കലും ദ്രവിച്ചു പോകാത്ത, ഒരിക്കലും ശോഷിച്ചു പോകാത്ത മുൽക്ക്, രാജാധിപത്യം, അത് കിട്ടാൻ കാരണമാകുന്ന ഒരു പഴമുണ്ട് സ്വർഗത്തിൽ, അത് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ് ശൈത്താൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താകാനുള്ള കാരണമായിരുന്നു ആ മരം. അപ്പൊ ഇങ്ങനെ ഒരു പാപത്തെ, തെറ്റിനെ നല്ല വാക്കുകൾ കൊണ്ട് ഭംഗിയാക്കി കാണിക്കും, വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല ശൈത്താനെ കുറിച്ച് പറഞ്ഞു, യഈദുഹും വയുമന്നീഹും, പിശാച് വാക്കുകൾ കൊടുക്കും, വ്യാമോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല പറയുന്നു, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ വാഗ്ദാനമാകുന്നു സത്യം, അതുകൊണ്ട് ഭൗതിക ജീവിതവും മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ് തന്റെ അനുയായികളായ കുഫാറുകളെ കുറിച്ച്, നിഷേധികളെ കുറിച്ച് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ ശത്രുക്കളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു പോരെ തന്റെ അടിമക്ക് സംരക്ഷകനായി എന്ന് അല്ലാഹു നമ്മോട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മുഅ്മിനീങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുവിന്റെ സുന്നത്താണ്, അമ്പിയാക്കളുടെ ചരിത്രമാണ്. ആ ശത്രുക്കൾക്ക് മേലെല്ലാം വിജയം നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ ശത്രുക്കളെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് പേടിപ്പിക്കുക, ഇത് പിശാചിന്റെ സ്വഭാവമാണ്. അള്ളാഹു തആല പറയുന്നു, ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു, പിശാചാകുന്നു തന്റെ അനുയായികളെ കുറിച്ച് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, അവർ നിങ്ങൾ പേടിക്കരുത്, എന്നെയാണ് പേടിക്കേണ്ടത് നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ശത്രുക്കളെ കുറിച്ചുള്ള പേടി, അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അവരുടെ വലുപ്പത്തെക്കുറിച്ചും അവരുടെ അംഗബലത്തെക്കുറിച്ചും ഒക്കെ സദാ ചർച്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കാൻ മറന്നുപോകും. അവരുടെ വാർത്തകൾ കണ്ട് ചിലപ്പോൾ ഹറാമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും, ഹറാമായ തരത്തിൽ പല വാക്കുകളും പറയുന്നുണ്ടായിരിക്കും, അള്ളാഹുവിനെ പേടിക്കാൻ മറന്നുപോകും. ഇതൊരു മുഅ്മിന് ചോദിച്ച സ്വഭാവമല്ല, ശൈത്താന്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ ശൈത്താന്റെ മറ്റൊരു തന്ത്രമാണ് പിശുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. പിശാജ് ചെയ്യുന്ന ഈ തന്ത്രത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അശ്ശയത്താനു യഅദുക്കുമുൽ ഫഖർ, ശൈത്താൻ ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും, വയമുറുക്കും ബിൽ ഫഹ്ഷാ, പാപങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ പണം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോ, സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കും, ഇത് കൊടുത്താൽ എങ്ങനെ ജീവിക്കും, മക്കൾക്ക് എന്തുണ്ടാകും, അതുപോലെ സമ്പത്ത് കുറഞ്ഞു പോകുമല്ലോ, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ സാധിക്കുന്ന തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് പിശാജ് മനുഷ്യനെ പിഴപ്പിക്കും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലാ റജുലൻ ബിംറഅ ഇല്ലാ കാന ശൈത്താനു സാലിസഹുമ, ഒരു ആണും ഒരു പെണ്ണും തനിച്ചൊരു സ്ഥലത്തായാൽ ശൈത്താൻ അവിടെ മൂന്നാമനായി ഉണ്ടായിരിക്കും. ചില ആളുകൾ ഇതൊക്കെ നിസ്സാരമായിട്ടെടുക്കും, ഞാൻ നല്ല ആളാണ്, എന്റെ മനസ്സ് വളരെ ക്ലിയറാണ്, അതുപോലെ ആ പെണ്ണും നല്ലവളാണ്, നല്ലവളായിരിക്കും, നല്ലവനായിരിക്കും, പക്ഷേ ഇല്ല കാന ശൈത്താനു സാലിസഹുമ, അവിടെ വരുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ശൈത്താൻ നല്ലവനല്ല, അതുകൊണ്ട് അവരുടെ മനസ്സിൽ അവൻ വസ്വാസ് ഉണ്ടാക്കും, പാപങ്ങൾ അവൻ ചെയ്യിപ്പിക്കും. ഇതെല്ലാം പിശാചിന്റെ തന്ത്രങ്ങളാണ്. സംഗീതം പിശാചിന്റെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. അല്ലാഹു തആല പിശാചിനോട് പറഞ്ഞ ഒരു വാക്ക് ഖുർആനിൽ കാണാം, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരിൽ നിന്ന് കഴിയുന്നവരെയൊക്കെ പിഴപ്പിച്ചുകൊള്ളുക എന്ന് ശൈത്താനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിശാചിന്റെ തന്ത്രങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് വരിക എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിശാജ് ഒറ്റ ദിവസം കൊണ്ടൊരാളെ പിഴപ്പിക്കണമെന്ന് വാശിയുള്ളവനല്ല, പതുക്കെ പതുക്കെ തലമുറകൾ എടുത്തിട്ടാണെങ്കിലും ഒരു സമൂഹത്തെ, സമുദായത്തെ ഒന്നടങ്കം പഴപ്പിക്കാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽ ശിർക്ക് വന്നത് 10 തലമുറകൾ കഴിഞ്ഞിട്ടായിരുന്നു. 10 തലമുറകൾ നീണ്ട തന്ത്രത്തിന്റെ അവസാനമായിരുന്നു ആ സമുദായം മുഴുവൻ മുശ്രിക്കുകളായി മാറിയത്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, പിശാജിന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത്. ഓരോ സ്റ്റെപ്പായിട്ടാണ് പിശാജ് പഴപ്പിക്കുക. ആദ്യം ആളുകളൊക്കെ ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഇത് വെറും ഒരു കറാഹത്തായ കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത് സുന്നത്തല്ലേ, അതൊഴിവാക്കിയാൽ എന്താണ് കുഴപ്പം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്വാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ ഖൈറിൽ നിന്ന് അകറ്റി അവസാനം വലിയ ഷെറുകൾ, ഹറാമുകൾ, ഖബീറത്തുകൾ, വൻപാപങ്ങൾ മനുഷ്യനെ കൊണ്ട് പിശാജ് ചെയ്യിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പിശാജിന്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും നമ്മെയും എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വഖാതമിൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശൈത്താന്റെ ശത്രുതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ശത്രുവിൽ നിന്ന്, ഈ മുഖ്യ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം മനുഷ്യന്റെ മനസ്സിൽ ഗഫ്ലത്ത് ഉണ്ടാക്കലാണ്, അശ്രദ്ധയുണ്ടാക്കലാണ്. അതിന്റെ വിപരീതമാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞു, ഇസ്തഹ്വദ അലൈഹിം ശൈത്താനു ഫൻസാഹും ദിക്റല്ലാ. പിശാജ് അവരെ പിടിമുറുക്കി, ഫൻസാഹും ദിക്റല്ലാ, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവരെ മറപ്പിച്ചു കഴിഞ്ഞു, മറപ്പിച്ചു കളഞ്ഞു. അപ്പൊ പിശാജിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ദിക്റാണ്. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നാണ് പിശാജിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത്. അവൻ വസ്വാസ് ഉണ്ടാക്കും, മനസ്സിൽ ദുർമന്ത്രണങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഒരിക്കലും നല്ല ബുദ്ധി ഉണ്ടാകുമ്പോൾ ചിന്തിക്കാത്ത തെറ്റുകൾ അവൻ നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുള്ള പരിഹാരം അൽ ഖന്നാസ്, പിശാജിന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. അവൻ ഖന്നാസ് ആണ്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ർ കേട്ടാൽ അവിടെ നിന്ന് ഓടിപ്പോകും. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. പല ദിക്റുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് ശൈത്താന്റെ ശരിൽ നിന്ന് രക്ഷപ്പെടാൻ. وَإِمَّا يَنْزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ ശൈത്താന്റെ എന്തെങ്കിലും ഒരു ദുർബന്ധനം, ഒരു നസ്ഖ് നിന്റെ മനസ്സിലുണ്ടായാൽ, എന്തെങ്കിലും ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചൊരു സംശയം, അല്ലെങ്കിൽ മുസ്ലിമായ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായ ചിന്ത, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാൻ മനസ്സിൽ ഒരു വസ്വാസുണ്ടായി, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ فَاسْتَعِذْ بِاللَّهِ അള്ളാഹുവിനോട് കാവൽ തേടുക. ഇന്നഹു ഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ ഇസ്തിആദത്ത്, നമ്മുടെ ഈ രക്ഷ തേടിയുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട്. അൽ അലീം, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഈ മന്ത്രത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ്, അതിന്റെ മാർഗമറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുപോലെ ആയത്തുൽ കുർസി രാത്രി കിടക്കുമ്പോൾ ചൊല്ലാൻ വിശ്വാസം പഠിപ്പിച്ചു. ആരെങ്കിലും അത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നതുവരെ അവന് ഒരു കാവൽക്കാരനുണ്ടാകും, രാത്രി ഉറക്കത്തിൽ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിന് വിശ്വാസം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ മഹത്തായ ദിക്ർ ആരെങ്കിലും ഒരു ദിവസം ചൊല്ലിയാൽ, ഫി യൗമിൻ മിഅത മറ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ, കാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്ത യംസി, അന്ന് വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് രക്ഷയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ മാർഗം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമിന്റെ മജ്ലിസുകൾ, ഇതൊക്കെ ദിക്ർ എന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഗഫ്ലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാകണം. ഖുർആൻ പാരായണം കേൾക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നമ്മുടെ വീടുകളിൽ വായിക്കണം. അതുപോലെ ഇൽമിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം, നമ്മുടെ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. തഖ്വയുള്ളവർക്കേ പിശാചിന്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നല്ലദീന തഖവു ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താനി തദക്കറു, തഖ്വയുള്ളവർ അവരെ പിശാചിന്റെ സ്വാധീനം അവരെ ബാധിച്ചാൽ അവർ ഓർക്കും, അവർ തങ്ങളുടെ പഴയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കും, അവർ ഈ തെറ്റിന്റെ ഗൌരവത്തെക്കുറിച്ച് ചിന്തിക്കും. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർക്ക് കാഴ്ചയുണ്ടാകും, അവർ ആ തെറ്റിൽ നിന്ന് മടങ്ങും. അതുപോലെ തന്നെ ശൈത്താന്റെ ശരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമായ ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്ത് ജീവിക്കുന്ന അവിടുത്തെ മുസ്ലിം സമൂഹം, അതിന്റെ കൂടെ നിൽക്കുക. അതിൽ നിന്ന് വിഘടിച്ച് ഖവാരിജികളെ പോലെ ഭരണാധികാരിയുടെ ബൈഅത്ത് നിഷേധിച്ച് ജീവിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹഖ്, ശരിയായ അഖീദയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകളും സലഫു സ്വാലിഹുകളുടെ മൻഹജും പിന്തുടരുന്ന ആളുകൾ, അവർ ഒന്നോ രണ്ടോ വ്യക്തികളെ ഒരു നാട്ടിലുള്ളൂവെങ്കിലും അവരാണ് അൽ ജമാഅ. സഹാബത്ത് പറഞ്ഞതായി കാണാം, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വ ഇൻ കുൻത വഹ്ദക, നീ ഒരൊറ്റയാളെ ഉള്ളൂവെങ്കിലും ഹക്കിനോട് യോജിച്ചതാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പൊ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക, അവരിൽ നിന്ന് അകന്നു പോകാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യനാല ബുഹ്ബൂഹത്തൽ ജന്ന, ആരാണോ സ്വർഗത്തിന്റെ മധ്യഭാഗം, സ്വർഗത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ കേന്ദ്രം ഉദ്ദേശിക്കുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫൽയൽസമിൽ ജമാഅ, അവൻ അൽ ജമാഅയെ മുറുകെ പിടിച്ചുകൊള്ളട്ടെ. യഥാർത്ഥ സലഫു സ്വാലിഹുകളുടെ മൻഹജ്, യഥാർത്ഥ അഹ്ലുൽ ഹഖ്, ശരിയായ അഖീദ അവൻ മുറുകെ പിടിച്ചുകൊള്ളട്ടെ. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, ശൈത്താൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നവന്റെ കൂടെയാണ്. വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, രണ്ടുപേരുണ്ടെങ്കിൽ അഥവാ ഹക്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരിൽ നിന്ന് ശൈത്താൻ അകലെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചിരിക്കുന്നു. അതുപോലെ സഹോദരങ്ങളെ, ശൈത്താന്റെ ശരീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് നല്ല വാക്കുകൾ പറയുക എന്നുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നല്ല വാക്ക് പറയുക. ഒരേ ആശയം തന്നെ നമുക്ക് നല്ല വാക്കുകൊണ്ട് പറയാം, ഒരു മോശമായ വാക്കുകൊണ്ട് പറയാം. ചില ആളുകൾ തമാശ രൂപത്തിൽ ചീത്ത വാക്കുകൾ ധാരാളം ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അതിനൊരു ന്യായമായി അവർ പറയുക അല്ലെങ്കിൽ മനസ്സിൽ കരുതുക എന്തായിരിക്കും, ഇതെന്റെ സുഹൃത്താണ്, അവനിത് മോശമായിട്ടൊന്നും എടുക്കുകയില്ല, അവനിത് കാര്യമായി എടുക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ പറയുന്ന വാക്ക് അത് കേട്ട് നമ്മൾ സുഹൃത്ത് ചിരിക്കുന്നുണ്ടാകും, പക്ഷെ അവന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും. മനസ്സിലുണ്ടാകുന്ന മുറിവ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുക, തമാശയായിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും നല്ല വാക്കുകൾ മാത്രം പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖുല്ലി ഇബാദി യഖൂലു അല്ലതീ ഹിയ അഹ്സൻ, എന്റെ അടിമകളോട് പറയുക നല്ല വാക്കുകൾ അവർ പറയണം. ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, കാരണം ശൈത്താൻ അവർക്കിടയിൽ ഭിന്നിപ്പും വിദ്വേഷവും ഉണ്ടാക്കും. ഈ പറയുന്ന വാക്ക് അത് ഇവന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ പിശാജ് അവന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും. അതൊരുപക്ഷെ അപ്പോഴവൻ പ്രകടിപ്പിച്ചുകൊള്ളണമെന്നില്ല, പിന്നീട് ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുക, അങ്ങനെ പിശാജൻ നമ്മുടെ ഇടയിൽ നിന്ന് അകറ്റുക. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച മാർഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശത്രുവായ ശൈത്താന്റെ എല്ലാവിധ കെണികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയഹ വമൗലാഹ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اشف مرضانا ومرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. وصل اللهم وسلم وبارك على عبدك ورسولك نبينا محمد واله وصحبه اجمعين.